Praise the Lord. The Word in flesh. Why? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്നത് എന്തിന്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കാണാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നിർധനൻ ധനവാനായി മാറുമ്പോൾ ആ മനുഷ്യൻ്റെ പൂർവ്വകാല ചരിത്രം അറിയാവുന്നവർ ആ കണ്ണാടിയിൽ കൂടിയാണ് ധനവാനെ കാണുന്നത്. പണ്ട് അവൻ്റെ അവസ്ഥ എന്തായിരുന്നു? അവൻ വളരെ കഷ്ടപ്പെട്ടായിരുന്നു. ഇത് ആവർത്തിച്ച് പറയുമ്പോൾ പറയുന്ന സ്വഭാവക്കാർക്ക് അതൊരു സന്തോഷമാണ്. ധനവാൻ ദരിദ്രനായാലും ഇത് തന്നെ ഈ ജനം പറയും. എല്ലാം നഷ്ടപ്പെടുത്തിയവൻ എങ്ങനെ കഴിഞ്ഞതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ബുദ്ധിയുള്ള നിർധനൻ തൻ്റെ അവസ്ഥ മനസ്സിലാക്കി അധ്വാനിച്ച് നേടിയ സമ്പത്ത് കളയാതെ ദരിദ്രനാകാതെ തന്നെ തന്നെ സൂക്ഷിക്കും. ഈ രണ്ട് സാഹചര്യത്തിലും ജീവിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. അനുഭവിച്ച ജീവിതം നശിപ്പിക്കുന്ന ധനവാന് തകർച്ച സംഭവിക്കുമ്പോഴേ ദരിദ്രൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ വചനം ജഡത്തിലേക്ക് താണിറങ്ങിയത് സ്വർഗം ജഡീകരായ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. വചനം ജഡത്തിലേക്ക് താണിറങ്ങിയെങ്കിലേ വചനത്തിൻ്റെ പദവി ലഭിക്കുകയുള്ളൂ. ജഡത്തിൽ വസിക്കുന്നവർക്ക് ഒരിക്കലും വചനമായി തീരാൻ കഴിയുകയില്ല. വചനത്തിൻ്റെ ദാനമായ പദവികൾ ശാരീരിക മാനസിക നന്മകൾ അനുഭവിപ്പാൻ കഴിയുന്നു. വചനം ജഡമായി തീരുമ്പോൾ ജഡീകരായ നമുക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നു. പ്രൈസ് ഗോഡ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്ന ഇടം വിട്ട് ജഡമെടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന പദവികളെല്ലാം വചനം ഉപേക്ഷിച്ചു. എന്തിന്? നശിക്കുന്ന മാനവരാശിയെ രക്ഷിച്ച് അവർക്ക് സ്വർഗീയ പൗരത്വം തരുവാനാണ് അതെല്ലാം വിട്ട് അദ്ദേഹം ഭൂമിയിൽ വന്നത്. വന്നു എന്നുള്ളത് സത്യമാണ്. യോഹന്നാൻ അപ്പോസ്തോലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നു, ആ ലഭ്യമായ ഭാഗ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സാക്ഷിക്കുന്നത്. 1 യോഹന്നാൻ 1:1 പറയുന്നു, വചനം ജഡമായി തീർന്നവനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു, അവനിൽ നിന്ന് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ നോക്കി എന്നുമാണ്. എത്ര മഹത്തായ സാക്ഷ്യം! ഈ വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കൂടെ പാർക്കാനാണ് വന്നത്. കൂടെ പാർക്കുക തന്നെ ചെയ്യും. കൂടെ പാർത്തിട്ട് നിലവിളി കേട്ടാൽ മാറിപ്പോകുന്നവനല്ല. നിലവിളി കേട്ടാൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കും. കൂടെ പാർത്തവൻ, ഞാൻ എന്ത് ചെയ്തു തരണം? വചനം ജഡമായി നമ്മോട് കൂടെ വസിക്കുന്നവൻ്റെ ചോദ്യമാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിലവിളിക്കുന്നവൻ്റെ നിലവിളി എന്തിനാണെന്ന് കർത്താവിനറിയാം. പക്ഷേ എന്താണ് അവന് ദൈവം ചെയ്തു തരേണ്ടുന്നതെന്ന് അവൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 41-52 ഭാഗത്ത് ബർത്തിമായി എന്നൊരു കുരുടനെ നമുക്ക് കാണാം. വഴിയാത്രികരിൽ യേശു ഉണ്ടെന്ന് യാത്രക്കാരുടെ സംസാരം കേട്ട അവൻ മനസ്സിലാക്കിയവൻ പല പ്രാവശ്യം യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് നിലവിളിച്ചപ്പോൾ ചുറ്റും നിന്നവർ അവനെ തടഞ്ഞു. പക്ഷെ അവൻ്റെ നിലവിളി കേട്ടത് ഗുരു അവനെ വിളിക്കുക, അവനെ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. ഗുരുവിൻ്റെ അടുക്കൽ എത്താൻ സാഹചര്യം വന്നപ്പോൾ അവനിലുണ്ടായ ചൈതന്യം തൻ്റെ പുതപ്പ് വിട്ട് അവൻ ചാടി എഴുന്നേറ്റ് ഗുരുവിൻ്റെ അടുക്കലേക്ക് എത്തി. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തവൻ്റെ ചോദ്യമാണ് അടുത്തത്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച വേണമെന്ന അവൻ്റെ അപേക്ഷ യേശു സ്വീകരിച്ചു. അവനിലെ വിശ്വാസം അവന് കാഴ്ച ലഭിക്കുവാൻ കാരണമായി. കാഴ്ച ലഭിച്ചവൻ ഗുരുവിനെ അനുഗമിച്ചു. ഇവിടെ കാഴ്ച ഇല്ലാത്തത് ആർക്കാ? യേശുവിൻ്റെ കൂടെ നടന്ന് ലോകപ്രകാരം കാഴ്ചയുണ്ടെന്ന് അഭിമാനിക്കുന്ന ചിലരുണ്ടല്ലോ, അവരാണ് യഥാർത്ഥ കുരുടന്മാർ. 2 പത്രോസ് 1:5-9 വാക്യങ്ങളിൽ കുരുടർ ആറെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഈ അഷ്ടഗുണങ്ങൾ ഇല്ലാത്തവരാണ് കുരുടന്മാർ. സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാവപ്പെട്ടവന് കാഴ്ച കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കൽ അവർ പിടിച്ചുകൊണ്ട് ചെല്ലുമായിരുന്നു, അവനെ വിലക്കത്തില്ലായിരുന്നു. പക്ഷെ ഇവര് അവനെ വിലക്കുകയാണ് ചെയ്തത്. എന്നാൽ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർക്കുന്നവൻ്റെ അനുഗ്രഹം അവനിലേക്ക് ഒഴുകിയെത്തി. ഇതുപോലെ നമ്മുടെ അടുക്കലേക്ക് ഒഴുകിയെത്തും. നാം വിളിക്കണം. യേശുവിനെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ആ പുതപ്പ് വിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ശ്രമിച്ചത്. നമ്മെ വിളിക്കുമ്പോൾ ആ വിളി കേട്ടിട്ട് നാളെ വരാം, ഇന്നിനി ഇങ്ങനെ അങ്ങ് പോട്ടെ, ഇന്നൂടെ ഞാൻ ഈ ലോകത്തിൻ്റെ ഇമ്പമൊക്കെ ഒന്ന് കാണണ്ടായോ, ഇനിയിപ്പോൾ ഈ മാസം ഒരു പ്രത്യേകതയുണ്ട്, എന്തൊക്കെ വൃത്തികേട് കാണിക്കാമോ അതെല്ലാം കാണിക്കും. എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ മാസം ക്രിസ്തുമസ് ആഘോഷിക്കുക. അതല്ല യേശുവിന് വേണ്ടിയത്. നിന്നെ തന്നെ ശുദ്ധിയുള്ളവനായി യേശുവിൻ്റെ അടുക്കൽ സമർപ്പിക്കാൻ തയ്യാറാണോ? ലോക ഇമ്പം വിടുക, ലോക മോഹങ്ങൾ വെടിയുക, ലോക ഉല്ലാസങ്ങൾ വെടിയുക, ഇതൊന്നും വേണ്ട. നിനക്ക് വേണ്ടിയത് ഈ വർഷം മുഴുവൻ തന്നെ നടത്തിയ, പ്രതികൂലത്തിൽ കൂടെ ഇരുന്ന, കൂടെ പാർത്ത ആ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നിന്നെ തന്നെ സമർപ്പിച്ചിട്ട് പുതിയ വർഷത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നീ ആ പഴയ പുതപ്പൊന്ന് കളയാൻ തയ്യാറാണോ? മതി പഴയ പുതപ്പോ പിടിച്ചോണ്ടിരുന്നത്. പരസ്പര സ്നേഹവും കരുതലും ഒക്കെ ഉള്ളവനായി, നല്ല സ്വഭാവക്കാരനായി എഴുന്നേറ്റ് യേശുവിനെ അനുഗമിക്കുക. അടുത്തതായി കൂടെ പാർത്തവൻ്റെ ഒരു പ്രത്യേകത നാം കാണുന്നത്, ജഡമായി വന്നവന് രോഗസൗഖ്യമോ അഭിഷേകത്തിൻ്റെ അധികാരമോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോ എന്തെല്ലാമോ ഒക്കെ ഗുണങ്ങളുള്ളതാണെന്ന് അവൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പോലും മനസ്സിലാക്കിയത് വളരെ താമസിച്ചാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 4:35-39 വാക്യത്തിൽ പ്രകൃതിയുടെ മേൽ ഇവൻ അധികാരമുണ്ടെന്ന് ശിഷ്യന്മാർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. യേശു പാടകൻ്റെ അമരത്തുണ്ട്, പ്രക്ഷുബ്ധമായ കടലിൻ്റെ അവസ്ഥ, ശക്തമായ ചുഴലിക്കാറ്റ്, ഇതനുഭവിച്ചപ്പോൾ ശിഷ്യന്മാർ നിലവിളിക്കാൻ തുടങ്ങി. ഗുരു അമരത്തുണ്ടെന്ന് അവർക്കറിയാം. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നാണ് അവർ ചോദിച്ചത്. വചനം ജഡമായി നമ്മുടെ നടുവിൽ പാർത്തവനെ അവൻ്റെ നന്മ ശിഷ്യന്മാർ അപ്പോഴാണ് സ്വന്തം കണ്ണാൽ കാണുന്നത്. അവൻ എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും കാറ്റമർന്നു, കടൽ ശാന്തമായി, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഈ ലോകമാകുന്ന മഹാസമുദ്രത്തിലെ പടകുയാത്രക്കാരാണ് നാം. വഷളത്വം നിറഞ്ഞതും ചതിവും വഞ്ചനയും നിറഞ്ഞതുമാണ് ലോകം. അപ്പനും മാതാപിതാക്കന്മാർ മക്കളെ സ്നേഹിക്കുന്നാത്തവരുണ്ട്, മക്കൾ മാതാപിതാക്കന്മാരെ ഉപദ്രവിക്കുന്നവരോട് കൊല്ലുന്നവരുണ്ട്, സഹോദര സ്നേഹം നഷ്ടപ്പെട്ടവരുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ളവരുള്ള ഒരു ലോക മഹാസമുദ്രത്തിലാണ് നാം യാത്ര ചെയ്യുന്ന പടക് പോകുന്നത്. ഈ പടകിൽ യേശു ഉണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് ഗുരുവിനെ വിഷമിപ്പിക്കാതെ പ്രതികൂലത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. വചനം ജഡമായി തീർന്ന് നമ്മോട് കൂടെ വസിച്ചവൻ ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്നവനാണ്. ആത്മാർത്ഥമായി പാടുക, എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങിയവൻ. എന്നും വസിക്കാനാവും വന്നത്. ഈ പുതുവർഷത്തിലേക്ക് കടക്കാറായ ഈ സമയം ഹൃദയത്തിനുള്ള നമുക്കൊന്ന് അടിച്ചുവാരി വൃത്തിയാക്കാം. ഏറെ സമയം പാടി ആരാധിക്കുക. ആരാധന നമ്മുടെ അശുദ്ധിയെ മാറ്റുവാൻ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കത്തിക്കുവാൻ സഹായിക്കും. നമ്മുടെ കണ്ണു നിറയുകയും നാം സ്വതന്ത്രരായി തീരുകയും ചെയ്യും. മാലിന്യങ്ങളെ മാറ്റി പുതുവർഷത്തെ വരവേൽപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കേണ്ടത് വെളിപ്പെടുത്തി തരുമെന്നരുളിയ കർത്താവേ, അങ്ങ് വെളിപ്പെടുത്തിയത് ഒരു വർഷം പഠിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. അതിനായി നന്ദി. പ്രത്യേകിച്ച് അടിയന് വളരെ ദയനീയ അവസ്ഥയിൽ കൂടി കിടന്ന സമയമുണ്ട്. അനങ്ങാൻ പാടില്ലാതെ കിടന്ന സമയത്ത് പോലും അങ്ങ് അടിയനോട് സംസാരിച്ചു. ആ വചനം ഈ കുഞ്ഞുങ്ങളിൽ എത്തിക്കുവാൻ അടിയനെ സഹായിച്ചു. ആ സ്നേഹത്തിനായി സ്തോത്രം. ഈ ഒരു വർഷം കൂടെ ഞങ്ങൾക്കൊന്നിച്ച് പഠിക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. തന്ന ശബ്ദത്തിന് സ്തോത്രം. തന്ന ജീവിത സൗകര്യങ്ങൾക്കായി നന്ദി. എല്ലാം എല്ലാം അങ്ങയുടെ ദാനമായിരുന്നു. പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സ്റ്റഡിയുടെ എല്ലാ കേൾവിക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ബൈബിൾ സ്റ്റഡിയുടെ പ്രവർത്തകരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. തിരുഹിതപ്രകാരം ഒരു പുതുവർഷം ഞങ്ങൾക്ക് തന്ന് ഇതിൻ്റെ ഇരട്ടിപ്പങ്ക് ശക്തിയോടെ ഞങ്ങളുടെ അപ്പനു വേണ്ടി എഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ കേൾവിക്കാരായ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ന്യൂ ഇയർ. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും ഈ ഒരു വർഷക്കാലം അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ആൾ.